ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രജ്ന കെ ആസാദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യാ സന്ദർശന ക്ഷണം ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി സ്വീകരിച്ചു. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടി നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരായ ആരോപണത്തിൽ പ്രതികരണവുമായി കൂടുതൽ നേതാക്കൾ. വയനാട് ദുരന്തബാധിത പ്രദേശത്തെ സ്കൂളുകൾ വരുന്ന ചൊവ്വാഴ്ച തുറക്കുമെന്ന് മന്ത്രി കെ രാജൻ. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശിഖർ ധവാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 3 ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയെ ഇന്ത്യാ സന്ദർശനത്തിന് ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച സെലൻസ്കി മഹത്തായ ഇന്ത്യാ രാജ്യം സന്ദർശിക്കാൻ സന്തോഷമുണ്ടെന്ന് പ്രതികരിച്ചു. എന്നാൽ സന്ദർശനം എന്നേക്കുമുണ്ടാകുമെന്ന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല. ഇന്ത്യ ഉക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരമുണ്ടാകണമെന്ന നിലപാട് നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചു. ഉക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും മോദി പറഞ്ഞു. രാജ്യരക്ഷാരംഗത്തെ മികവ് വർദ്ധിപ്പിക്കാൻ അമേരിക്കയോടൊപ്പം പ്രവർത്തിക്കുന്നതിന് ഇന്ത്യ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. വ്യവസായ പങ്കാളിത്തത്തിനും സാങ്കേതിക ശാസ്ത്ര സഹകരണത്തിനും ഇന്ത്യ സന്നദ്ധമാണ്. അമേരിക്കൻ രാജ്യരക്ഷാ മേഖലയിലെ മുതിർന്ന നേതാക്കളുമായി നടത്തിയ വട്ടമേശ സമ്മേളനത്തിലാണ് രാജ്നാഥ് സിംഗ് ഇക്കാര്യം അറിയിച്ചത്. ഇന്നലെ യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവനുമായും രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി. വിദൂര ഗ്രാമത്തിലെ സാധാരണക്കാർക്ക് അതിവേഗ ഇന്റർനെറ്റ് സേവനം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്ന പിഎം വാണി പദ്ധതിയിലെ നിരക്ക് സംബന്ധിച്ച കരട് നിർദ്ദേശം ട്രായ് പുറത്തുവിട്ടു. ടെലികോം സേവനദാതാക്കൾ ഉയർന്ന നിരക്ക് ഈടാക്കിയതിനാൽ പദ്ധതി പരിമിതമായി മാത്രമാണ് നടപ്പാക്കാനായതെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് 2 വർഷം മുമ്പ് കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കരട് നിരക്ക് ക്രമീകരണ നിർദ്ദേശം നടപ്പാക്കിയത്. ബിരുദദാന ചടങ്ങിന് പുതിയ ഡ്രസ് കോഡ് രൂപകൽപ്പന ചെയ്യാൻ എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ആശുപത്രികളോടും മെഡിക്കൽ സ്ഥാപനങ്ങളോടും ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. കൊളോണിയൽ സമ്പ്രദായത്തിൽ നിന്ന് ഇത്തരം പരിപാടികളെ വേർപെടുത്താനും ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യം ഉൾപ്പെടുത്താനും പ്രധാന ചുവടുവയ്പ്പാണ് ഈ മാറ്റമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 113 എപ്പിസോഡ് നാളെ ആകാശവാണിയിലും ദൂരദർശനിലും കേൾക്കാം. രാവിലെ 11 ആകാശവാണി ദൂരദർശൻ ശൃംഖലയിലും എആർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാണ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ വസ്തുത പരിശോധിക്കേണ്ടതുണ്ടെന്നും ആക്ഷേപത്തിൽ മാത്രം കേസെടുക്കില്ലെന്നും മന്ത്രി സജി ചെറിയാൻ ആലപ്പുഴയിൽ പറഞ്ഞു. പരാതിയുണ്ടെങ്കിൽ കേസെടുക്കും. ഗവൺമെന്റ് ഇരയ്ക്കൊപ്പമാണ്, വേട്ടക്കാർക്കൊപ്പമല്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
കുറ്റം ചെയ്യുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയുണ്ടാകില്ല, എന്നാൽ നടപടിയെടുക്കാൻ രേഖാമൂലം പരാതി വേണമെന്ന് സജി ചെറിയാൻ പറഞ്ഞു. രഞ്ജിത്തിനെ ചുമതലകളിൽ നിന്ന് മാറ്റുന്നതിൽ തീരുമാനമെടുക്കേണ്ടത് സിപിഐഎം ആണെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ രേഖാമൂലം പരാതി ലഭിച്ചാലേ കേസെടുക്കൂവെന്ന് പറഞ്ഞ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്വേഷണം വേണ്ട എന്നാണെങ്കിൽ എന്തിനാണ് ഹേമ കമ്മിറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് ചോദിച്ചു. കുറ്റാരോപിതരെ രക്ഷപ്പെടുത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ആരോപണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. സിനിമാ പ്രവർത്തകരെ മുഴുവൻ സംശയത്തിന്റെ കരിനിഴലിൽ നിർത്തുന്നതാണ് ഗവൺമെന്റ് നടപടിയെന്നും റിപ്പോർട്ടിലെ ആരോപണങ്ങൾ ഗുരുതരമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. രഞ്ജിത്തിനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് സിപിഐ നേതാവ് ആനിരാജയും ആവശ്യപ്പെട്ടു. ബംഗാളി നടിയുടെ ആരോപണത്തിൽ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാൻ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാണ് ആനിരാജയുടെ അഭിപ്രായം.
രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ ബംഗാളി നടി പരാതിയുമായി വന്നാൽ എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഗവൺമെന്റ് ഇരകൾക്കൊപ്പമാണെന്നും തെറ്റ് ചെയ്ത ഒരാളെയും സംരക്ഷിക്കില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോപണത്തിൽ അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയും ആവശ്യപ്പെട്ടു. പരാതി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടത്തി എത്ര ഉന്നതരായാലും നടപടിയുണ്ടാവണമെന്ന് അവർ കണ്ണൂരിൽ പറഞ്ഞു. പരാതിപ്പെടുന്നവർക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കണമെന്നും സതീദേവി ആവശ്യപ്പെട്ടു. പ്രവർത്തനമില്ലാത്ത കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഓണക്കാലത്ത് 2,000 രൂപ വീതം എക്സ്ഗ്രേഷ്യ അനുവദിച്ചു. അരിവിതരണത്തിന് ഓരോ തൊഴിലാളിക്കും 250 രൂപ വീതവും നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. വയനാട് ദുരന്തബാധിത പ്രദേശത്തെ സ്കൂളുകൾ വരുന്ന ചൊവ്വാഴ്ച തുറക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. സെപ്റ്റംബർ 2 പ്രത്യേക പ്രവേശനോത്സവം ജില്ലയിൽ നടത്തുമെന്നും മന്ത്രി കൽപ്പറ്റയിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് മാത്രമായി 3 KSRTC ബസുകൾ സർവീസ് നടത്തും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് ഫീസില്ലാതെ പഠിക്കുന്നതിന് ഈ അധ്യയന വർഷം തന്നെ സീറ്റുകൾ അനുവദിക്കാൻ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. പുനഃസംഘടിപ്പിക്കപ്പെട്ട കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റിന്റെ പ്രഥമ യോഗത്തിലാണ് തീരുമാനം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും സംവിധാനവും ഒരുക്കേണ്ടത് സമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും കടമയാണെന്ന് മന്ത്രി ഡോ ആർ ബിന്ദു പറഞ്ഞു. സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ സഹായോപകരണ വിതരണം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശിഖർ ധവാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. കളിക്കളത്തിലെ നിരവധി ഓർമ്മകളുമായാണ് വിരമിക്കുന്നതെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ആരാധകർ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. കണ്ണൂർ സർവകലാശാല NSS യൂണിറ്റ് ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന 10 സ്നേഹവീടുകളുടെ താക്കോൽ മന്ത്രി ഡോ ആർ ബിന്ദു കൈമാറി. കണ്ണൂർ സർവകലാശാല തവക്കര ക്യാമ്പസിലായിരുന്നു ചടങ്ങ്. ഓണത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ കൈത്തറി പ്രദർശന വിപണനമേളയ്ക്ക് ഇന്ന് തുടക്കമാകും. പോലീസ് മൈതാനിയിലാണ് മേള ഒരുക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഒരുക്കുന്ന മേളയിൽ കേരളത്തിലെ പ്രമുഖ കൈത്തറി സംഘങ്ങൾ ഹാൻഡെക്സ്, ഹാൻവീവ് എന്നിവയ്ക്ക് പുറമെ സംസ്ഥാനത്തെയും സംസ്ഥാനത്തിന് പുറത്തെയും കരകൌശല സംഘങ്ങൾ ഉൾപ്പെടെ 60-ലധികം സ്റ്റാളുകൾ ഉണ്ടാവും. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന കൈത്തറി ഡയറക്ടറേറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രം, ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവ ചേർന്നാണ് മേള ഒരുക്കുന്നത്. കൈത്തറി മുണ്ടുകൾ, ബെഡ്ഷീറ്റുകൾ, പട്ടുസാരികൾ എന്നിവയ്ക്ക് പുറമെ വിവിധയിനം കൈത്തറി കരകൌശല ഉൽപ്പന്നങ്ങൾ 20% റിബേറ്റിൽ ലഭ്യമാവും. ഇത്തവണ 10 കോടിയുടെ വിൽപ്പനയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകുന്നേരം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൈത്തറി മേള ഉദ്ഘാടനം ചെയ്യും.
സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ മഴ തുടർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. നാളെ കണ്ണൂരും കാസർകോടും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പുരോഗമന കലാസാഹിത്യ സംഘം 13-ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 27-28 തീയതികളിൽ കണ്ണൂരിൽ നടക്കും. 27-ന് രാവിലെ ബർണശ്ശേരി നായനാർ അക്കാദമി ഹാളിൽ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. ഷാജി എൻ കരുൺ, ടി പത്മനാഭൻ, എം മുകുന്ദൻ, കമൽ തുടങ്ങിയവർ സംബന്ധിക്കും. 1300 സാംസ്കാരിക പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ KV സുമേഷ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗാനരചയിതാവ് പി ഭാസ്കരന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ആകാശവാണി കണ്ണൂർ നിലയവും ജവഹർ ലൈബ്രറിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന കണ്ണീരും കിനാവും പ്രതിമാസ പ്രഭാഷണ പരിപാടി ഉച്ചകഴിഞ്ഞ് ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടത്തും. പി ഭാസ്കരന്റെ സിനിമാ ജീവിതം അടിസ്ഥാനമാക്കി നോവലിസ്റ്റ് CV ബാലകൃഷ്ണൻ പ്രഭാഷണം നടത്തും. തുടർന്ന് പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഇരുട്ടിന്റെ ആത്മാവ് എന്ന സിനിമ പ്രദർശിപ്പിക്കും. സ്വർണവില വർദ്ധിച്ചു. പവന് 280 രൂപ കൂടി 53,560 6,695 രൂപയാണ് ഗ്രാമിന്. തിരുവനന്തപുരം കഴക്കൂട്ടത്തുനിന്ന് കാണാതായ 13-കാരിയുമായി പോലീസ് സംഘം വിശാഖപട്ടണത്തുനിന്ന് ഇന്ന് യാത്ര തിരിക്കും. വിജയവാഡയിൽ നിന്ന് രാത്രി കേരള എക്സ്പ്രസിലാണ് യാത്ര. കഴക്കൂട്ടം SI രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ 5-അംഗ സംഘം വിശാഖപട്ടണത്തെത്തി നടപടിക്രമങ്ങൾ ഇന്നലെ രാത്രി പൂർത്തിയാക്കി. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് കണ്ണൂരിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. പുണ്യമീ മണ്ണ്, പവിത്രമീ ജന്മം എന്ന സന്ദേശമുയർത്തിയാണ് ബാലഗോകുലം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം ആർഭാടങ്ങളില്ലാതെ ശോഭായാത്ര ആണ് നിശ്ചയിച്ചിരിക്കുന്നത്. പനി ബാധിച്ച് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രണ്ടുപേരിൽ നിപ ബാധ സംശയിക്കേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇവരെ പ്രത്യേക വാർഡിൽ നിരീക്ഷണത്തിലാക്കി സ്രവ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സപ്ലൈകോ നെല്ല് സംഭരണ പദ്ധതിയുടെ 1-ാം വിള സീസണിലെ കർഷകരുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഓൺലൈനായി കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് കൊച്ചുവേളി മംഗളൂരു സ്പെഷ്യൽ ട്രെയിൻ സർവീസ് അടുത്ത മാസം 28 വരെ നീട്ടി. മംഗളൂരുവിൽ നിന്ന് വ്യാഴം, ശനി ദിവസങ്ങളിൽ രാത്രി 7:30 പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാവിലെ 8 കൊച്ചുവേളിയിലെത്തും. വെള്ളി, ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് 6:40 മടങ്ങി പിറ്റേന്ന് രാവിലെ 7 ട്രെയിൻ മംഗളൂരുവിലെത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യ സന്ദർശന ക്ഷണം ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി സ്വീകരിച്ചു. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടി നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരായ ആരോപണത്തിൽ പ്രതികരണവുമായി കൂടുതൽ നേതാക്കൾ. വയനാട് ദുരന്തബാധിത പ്രദേശത്തെ സ്കൂളുകൾ വരുന്ന ചൊവ്വാഴ്ച തുറക്കുമെന്ന് മന്ത്രി കെ രാജൻ. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശിഖർ ധവാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.